إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمانا پٹا ستي وشواسيگل ستي وشواسينيگل سورة النور لے 19 آمتے آیت اللہ تعالی ورنو إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون الله تعالى برين إن الذين يحبون اشتبرنا يا لغل എന്താണ് അവർ ഇഷ്ടപ്പെടുന്നത് അൻതശീ അൽ ഫാഹിഷതു ഫില്ലദീന ആമനു വിശ്വാസികൾക്കിടയിൽ മ്ലേച്ഛകരമായ വൃത്തികെട്ട കാര്യങ്ങൾ പ്രചരിക്കുന്നത് അവർക്ക് ഇഷ്ടമാണ് വിശ്വാസികൾക്കിടയിൽ ഫാഹിഷത്ത് വ്യഭിചാരം പോലെയുള്ള മറ്റു വൃത്തികെട്ട തിന്മകൾ അവർക്കിടയിൽ പ്രചരിക്കുന്നത് അവർക്ക് ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ലഹും അദാബുൻ അലീം അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് ഫിദ്ദുനിയവൽ ആഖിറ ദുനിയാവിലും പരലോകത്തും അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ അല്ലാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു പക്ഷെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു ഇവിടെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയ ഒരു വിഭാഗം ആരാണ് വിശ്വാസികൾക്കിടയിൽ വൃത്തികേടുകൾ പ്രചരിക്കുന്നത് അവർക്ക് ഇഷ്ടമാണ് അതിൽ അവർ വല്ലാതെ സന്തോഷിക്കുന്നു വിശ്വാസികൾക്കിടയിൽ തിന്മകൾ ഉണ്ടാകുന്നത് അവർക്ക് മനസ്സിന് വലിയ സന്തോഷമുണ്ടാക്കുന്ന ആനന്ദമുണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ വിശ്വാസികൾക്കിടയിൽ പ്രചരിക്കുന്ന വൃത്തികേടിന്റെ പേരിൽ ആര് സന്തോഷിക്കുന്നുണ്ടോ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാനാണ് അല്ലാഹു തആലയുടെ കൽപ്പനയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുള്ളത് അതുപോലെ തന്നെ തിന്മകൾ സമൂഹത്തിൽ സംഭവിക്കുന്നത് വിശിഷ്യ സത്യവിശ്വാസികൾക്കിടയിൽ വൃത്തികേടുകളും തിന്മകളും വ്യഭിചാരം പോലെയുള്ള വൃത്തികേടുകൾ സംഭവിക്കുന്നത് നമുക്ക് ഉറപ്പുണ്ടാകണം നമ്മളൊരിക്കലും അത് ഇഷ്ടപ്പെടാൻ പാടില്ല വിശ്വാസികൾക്കിടയിൽ ഇത്തരത്തിലുള്ള തിന്മകൾ പ്രചരിക്കുന്നതും വ്യാപകമാകുന്നതും വിശ്വാസികളായ നമ്മൾക്ക് അങ്ങേയറ്റം പ്രയാസമുണ്ടാകണം പ്രയാസമുണ്ടാകും യഥാർത്ഥ വിശ്വാസികൾക്ക് എന്നാൽ ഈ പറഞ്ഞ ആളുകൾക്ക് വിശ്വാസികൾക്കിടയിൽ മ്ലേച്ഛവൃത്തികളും തോന്നിവാസങ്ങളും നടക്കുന്നത് അത് പ്രചരിക്കുന്നത് അത് വ്യാപകമാകുന്നത് അവർക്ക് ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്കാണ് അല്ലാഹു തആല ശക്തമായ താക്കീത് കൊടുത്തിട്ടുള്ളത് അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് ദുനിയാവിലും പരലോകത്തും എന്താണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള കാര്യം വിശ്വാസികൾക്കിടയിൽ ഒരു വൃത്തികേട് പ്രചരിക്കുന്നത് അവർക്ക് ഇഷ്ടമാണ് മാത്രമല്ല വിശ്വാസികൾക്ക് ഷെറുണ്ടാവുക വിപത്തുണ്ടാവുക എന്നുള്ളത് അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെയുള്ള ചില ആളുകളുണ്ട് അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് ഇവിടെ മഹാനായ മുഫസ്സിർ അബ്ദുറഹ്മാൻ സഅദി റഹിമുള്ള പറയുന്ന ഒരു വാചകമുണ്ട് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇവിടെ അള്ളാഹു ശക്തമായ താക്കീത് കൊടുത്തത് ഏത് വിഷയത്തിലാണ് വിശ്വാസികൾക്കിടയിൽ വൃത്തികേട് അവർ പ്രചരിപ്പിക്കുന്ന കാര്യത്തിലല്ല വൃത്തികേട് ആരോ പ്രചരിപ്പിക്കാൻ അതിൽ തന്നെ ഇവർക്ക് തൃപ്തിയാണ് അല്ലെങ്കിൽ അവർക്ക് സന്തോഷമാണ്
അവർ വൃത്തികേടുകൾ പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. മറിച്ച് വൃത്തികേടുകൾ അവരിൽ പ്രചരിക്കുന്നത് ഇവർക്ക് ഇഷ്ടമാണ്, അവർ പ്രചരിപ്പിക്കുന്ന ആളുകളായിക്കൊള്ളണം എന്നില്ല. അവർക്കെതിരെയാണ് അള്ളാഹുവിന്റെ ഈ താക്കീത് വന്നിട്ടുള്ളത്. ഇങ്ങനെ വിശ്വാസികൾക്കിടയിൽ വൃത്തികേട് പ്രചരിക്കുന്നതിൽ മനസ്സിന് വല്ലാത്ത സന്തോഷം, ആനന്ദം, അതിലൊരു സുഖം, അതിനെയാണ് ഇവിടെ അള്ളാഹു തആല എതിർത്തിട്ടുള്ളത്. ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ്. എങ്കിൽ വിശ്വാസികൾക്കിടയിൽ ഒരു തിന്മ പ്രചരിച്ചു, അല്ലെങ്കിൽ അത് പ്രചരിക്കുന്നതിൽ ഒരാൾക്ക് സന്തോഷമുണ്ടായി, അല്ലെങ്കിൽ അത് അവർ ആഗ്രഹിക്കുന്നു, അത് ഇഷ്ടപ്പെടുന്നു, അവർക്കാണ് ഈ താക്കീത് എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ തിന്മകൾ പ്രചരിപ്പിക്കുകയും പരസ്യപ്പെടുത്തുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് അതിനെത്രമാത്രം താക്കീതുണ്ടാകും, എത്രമാത്രം ഗൗരവത്തിലായിരിക്കും ആ വിഷയം അള്ളാഹു തആല കണ്ടിട്ടുണ്ടാവുക. വിശ്വാസികൾക്കിടയിൽ ആരൊക്കെയോ പ്രചരിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന വിശ്വാസികൾക്കിടയിൽ ഇങ്ങനെ ഒരു ഫാഹിഷത്ത് ഉണ്ടാകുന്നതിന്റെ പേരിൽ തന്നെ അവർക്ക് സന്തോഷമാണ്. ആ സന്തോഷത്തെയാണ് അള്ളാഹു ശക്തമായി എതിർത്തതെങ്കിൽ ഈ വൃത്തികേട് പ്രചരിപ്പിക്കുന്നവർക്ക് എത്രമാത്രം താക്കീതുണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വസവാഉൻ കാനത്തിൽ ഫാഹിഷത്തു സാദിറത്തൻ ഔ ഗൈറ സാദിറത്തിൻ, ഈ പ്രചരിപ്പിക്കുന്ന വൃത്തികേട്, വ്യഭിചാരം പോലെയുള്ള വൃത്തികേട്, അത് സംഭവിച്ചതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും അങ്ങനെ പ്രചരിക്കുന്നതിൽ തന്നെ അവർക്ക് സന്തോഷമുണ്ട്. ഇനി അവർ പ്രചരിപ്പിക്കുകയാണെങ്കിലോ അതിന്റെ ഗൌരവം കൂടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതിനപ്പുറത്ത് അത് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ വിശ്വാസികൾക്കിടയിൽ തിന്മ പ്രചരിക്കുക എന്നുള്ളത് നമ്മൾ അങ്ങേയറ്റം വെറുക്കണം, അത് നമുക്ക് പ്രയാസമുണ്ടാക്കണം. ഒരിക്കലും വിശ്വാസി തെറ്റ് ചെയ്യുന്നത്, ഒരു മുസ്ലിം തെറ്റ് ചെയ്യുന്നത്, വൃത്തികേട് ചെയ്യുന്നത് നമുക്ക് സന്തോഷമുണ്ടാക്കാൻ പാടില്ല. നമുക്ക് അങ്ങേയറ്റം പ്രയാസമാണ് ഉണ്ടാകേണ്ടത്. അവനോട് അടങ്ങാത്ത ഗുണകാംക്ഷയാണ് ഉണ്ടാകേണ്ടത്. അവൻ തെറ്റിലേക്ക് പോയി അവൻ നശിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. ആളുകൾ ഒരു തിന്മയിൽ ചെന്ന് ചാടുമ്പോ, തന്റെ സഹോദരൻ ഒരു തിന്മയിൽ ചെന്ന് ചാടുമ്പോ നമുക്ക് അങ്ങേയറ്റം പ്രയാസമുണ്ടാകണം. ഒരിക്കലും അവൻ ചെയ്ത തിന്മകളിൽ നമുക്ക് സന്തോഷമുണ്ടാകാൻ പാടില്ല. മറ്റുള്ളവരുടെ തെറ്റുകളിൽ സന്തോഷിക്കുക എന്നുള്ളത് സത്യവിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. അത് പ്രചരിപ്പിക്കുക എന്നുള്ളതും ഒരിക്കലും ശരിയായ കാര്യമല്ല. നമ്മൾ മുമ്പ് ഗീബത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിഷയങ്ങളും ആ കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിച്ചതാണ്. നമ്മളൊരു തിന്മ സമൂഹത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിന്റെ പ്രചാരകരാകരുത്. ആ തിന്മ സംഭവിച്ചതിൽ നമുക്ക് സന്തോഷമുണ്ടാകരുത്. ആ തിന്മ പ്രചരിക്കുക എന്നുള്ളത് നമുക്ക് വേദനയുള്ള കാര്യമായിരിക്കണം. ഒരിക്കലും അതിന്റെ പ്രചാരകരാകരുത്. ചില സലഫുകൾ പറഞ്ഞതുപോലെ, മൻ അഷ അമുൻഖറൻ, ആരെങ്കിലും ഒരു തിന്മ അത് പ്രചരിപ്പിച്ചാൽ, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ, ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം, അവൻ ഇസ്ലാമിനെ തകർക്കാൻ സഹായം ചെയ്തവനാണ്. ഒരു തിന്മ, ഒരു മുസ്ലിമിൽ നിന്ന് സംഭവിച്ച ഒരു തിന്മ അത് പ്രചരിപ്പിക്കാൻ ഒരുത്തൻ മുതിർന്നാൽ അവൻ ചെയ്യുന്നത് ഇസ്ലാമിനെ തകർക്കുക എന്നുള്ള പണിയാണ്, ഇസ്ലാമിനെ തകർക്കാൻ സഹായം ചെയ്യുക എന്നുള്ള പണിയാണ് അവൻ ചെയ്തിട്ടുള്ളത് എന്ന് ചില സലഫുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമൂഹത്തിലെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ വിശ്വാസികൾക്കിടയിൽ സംഭവിക്കുന്ന തിന്മകൾ, അത് സംഭവിക്കുന്നതിൽ പ്രയാസമുണ്ടാകണം, അത് പ്രചരിക്കുന്നതിൽ പ്രയാസമുണ്ടാകണം, അതൊരിക്കലും നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല. അബദ്ധങ്ങളും തെറ്റുകളും ആരിൽ നിന്നും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ തെറ്റിൽ ചെന്ന് ചാടുമ്പോൾ നമുക്ക് പ്രയാസമാണ് ഉണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ സുപരിചിതമായ ഹദീസ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നമ്മൾ പഠിച്ച ഹദീസാണ്. ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ ഈമാൻ പൂർത്തിയാവുകയില്ല, തന്റെ സഹോദരൻ അവൻ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അത് അവൻ തന്റെ സ്വന്തത്തിന് എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ തന്റെ സഹോദരനും തൃപ്തിപ്പെടുന്നത് വരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അതിന്റെ നേരെ വിപരീതവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വഅൻ തുഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക് വതക്റഹ ലഹും മാ തക്റഹു ലിനഫ്സിക്. ഏറ്റവും അഫ്ളായ ഈമാനിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്തു പറഞ്ഞു, നിന്റെ സഹോദരന് നീ ഇഷ്ടപ്പെടണം, നിനക്ക് സ്വന്തമായി നീ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അതിന്റെ സഹോദരനും ഇഷ്ടപ്പെടണം. അത് കേവലം ബൌദ്ധികമായ കാര്യങ്ങൾ മാത്രമല്ല, അതിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ദീനിയായ കാര്യങ്ങളാണ്. ദീനിയായി നല്ല രൂപത്തിൽ ജീവിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്റെ സഹോദരനും അതുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുക എന്നുള്ളതാണ് ഈ ഹദീസിന്റെ ഒന്നാമത്തെ താല്പര്യം. നീ സ്വന്തത്തിന് എന്തൊക്കെ വെറുക്കുന്നുണ്ടോ, സ്വന്തത്തിന് എന്തൊക്കെ നീ വെറുക്കുന്നുണ്ടോ അതിന്റെ സഹോദരനും നീ വെറുക്കണം. നമ്മൾ തിന്മയിൽ ചെന്ന് ചാടുന്നത് നമുക്ക് ഇഷ്ടമില്ല, നമ്മളിൽ ഒരു തിന്മ സംഭവിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ല, അതുപോലെ തന്റെ സഹോദരനും അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത്, തിന്മയിൽ പ്രവേശിക്കുന്നത് നമുക്ക് ഇഷ്ടമുണ്ടാകാൻ പാടില്ല, നമ്മൾക്കത് വെറുപ്പായിരിക്കണം. ഇമാം കിർമാനി റഹിമഹുള്ള പറഞ്ഞതുപോലെ വമിനൽ ഈമാനി അയ്ദൻ അൻ യുബ്ഗില ലി അഖീഹി മാ യുബ്ഗിലു ലിനഫ്സിഹി മിനശ്ശർ. ഈമാനിൽ പെട്ടതു തന്നെയാണ് തന്റെ സഹോദരന് നമ്മൾ സ്വന്തത്തിന് എന്തൊക്കെ കാര്യങ്ങൾ വെറുക്കുന്നുണ്ടോ അത് തന്റെ സഹോദരനും ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ എന്തൊക്കെ സ്വന്തത്തിന് ബാധിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നു, ഞാനൊരു തിന്മയിൽ ചെന്ന് ചാടരുത്, വ്യഭിചാരം പോലെയുള്ള വൃത്തികേടുകളിൽ ചെന്ന് ചാടരുത്, അതിൽ ഞാൻ തെറ്റുകാരനായി ആളുകളുടെ മുമ്പിൽ പ്രചരിക്കരുത് എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. എന്നതുപോലെ തന്റെ സഹോദരനും അങ്ങനെ സംഭവിക്കരുത് എന്ന് നമ്മളും ആഗ്രഹിക്കണം. അത് ഈമാനിന്റെ ഭാഗമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം കിർമാനി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ സഹോദരന്റെ അടുത്തൊരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ബാധ്യത? നമ്മളത് ആ തെറ്റ് മറച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യത. മറച്ചു വെക്കുന്നതോടൊപ്പം തന്നെ അവനെ നമ്മൾ ഉപദേശിക്കണം. അല്ലാതെ നമ്മൾ പരസ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന് തന്നെ, ഒരു മുസ്ലിം തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കൊക്കെ അത് മോശമാണ്. ഒരു മുസ്ലിം ഒരു വൃത്തികേടിൽ പിടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ അതുകൊണ്ട് പ്രയാസമുണ്ടാകും. അതാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഇജ്തഹിദ് അൻ തസ്തുറൽ ഉസാത, തിന്മ ചെയ്യുന്ന ആളുകളുടെ തിന്മ നീ മറച്ചു വെക്കാൻ പരിശ്രമിക്കണം. കാരണം ഫഇന്ന ളുഹൂറ മആസീഹിം ഐബുൻ ഫീ അഹ്ലിൽ ഇസ്ലാം. കാരണം തിന്മ ചെയ്യുന്ന ആളുകളുടെ തിന്മ പ്രചരിക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾക്കൊരു കുറവാണ്. ഇവിടെ ഒരു മുസ്ലിം ഒരു തമ്മാടിത്തത്തിൽ പിടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അതൊരു കുറവാണ്, ന്യൂനതയാണ്. അതുകൊണ്ട് നീ തെറ്റ് ചെയ്യുന്ന ആളുകളുടെ തിന്മകൾ അങ്ങേയറ്റം മറച്ചു വെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇബാദത്താണ് തന്റെ മുസ്ലിമായ സഹോദരന്റെ ന്യൂനതകൾ മറച്ചു വെക്കുക എന്നുള്ളത്. മറച്ചു വെക്കുക എന്നുള്ളത് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള പുണ്യമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ, ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചു വെച്ചാൽ അള്ളാഹു അവന്റെ ന്യൂനത ദുനിയാവിലും പരലോകത്തും മറച്ചു വെക്കും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, അള്ളാഹു തആല പ്രതിഫലം നൽകുന്നത് ഏതൊരു കർമ്മമാണോ ആ കർമ്മത്തിന്റെ അതേ വർഗത്തിൽപ്പെട്ട പ്രതിഫലമായിരിക്കും നൽകുക. നമ്മളൊരു മുസ്ലിമിന്റെ ഐബ് അവന്റെ ന്യൂനത നമ്മൾ മറച്ചു വെച്ചാൽ അള്ളാഹു അതിന് തിരിച്ചു പ്രതിഫലം നൽകുന്നതും നമ്മുടെ ന്യൂനതകൾ മറച്ചു വെക്കുക, അത് ദുനിയാവിലും പരലോകത്തും അള്ളാഹു തആല ആ കാര്യം മറച്ചു വെക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വിശ്വാസിയുടെ സ്വഭാവമാണത്. തന്റെ സഹോദരന്റെ തെറ്റ് വിളിച്ചു പറയുന്നവരല്ല വിശ്വാസി, മറിച്ച് അവന്റെ തെറ്റുകൾ മറച്ചു വെക്കുന്നവനാണ് വിശ്വാസി. ഫുളൈൽ ഇബ്നു അയ്യാദ് റഹിമഹുല്ലാ പറഞ്ഞു, അൽ മുഅ്മിനു യസ്തുറു വയൻസഹ്, വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ തിന്മകൾ തന്റെ സഹോദരന്റെ തിന്മകൾ മറച്ചു വെക്കുന്നവനാണ്, സ്വന്തത്തിന്റെ തിന്മയും മറച്ചു വെക്കുന്നവനാണ്. മാത്രമല്ല വയൻസഹ്, അവനെ നിരന്തരം ഉപദേശിക്കും. ഒരു തെറ്റ് ചെയ്യുന്ന വ്യക്തിയെ കണ്ടാൽ അവന്റെ തെറ്റ് പരസ്യപ്പെടുത്താനുള്ള ആഗ്രഹമല്ല അവന്റെ മനസ്സിൽ ഒന്നാമതായി ഉണ്ടാകുന്നത്, മറിച്ച് ആ തെറ്റ് മറച്ചു വെക്കുകയും അവനെ സ്വകാര്യമായി ഉപദേശിക്കുകയും അവനെ ഗുണദോഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസിയുടെ സ്വഭാവം. എന്നാൽ ഫുളൈൽ ഇബ്നു അയ്യാദ് റഹിമഹുല്ലാ പറയുന്നു, വൽ ഫാജിറു യുഹത്തിഖു വയുഅയ്യിർ, എന്നാൽ ഒരു വൃത്തികെട്ടവൻ അവന്റെ സ്വഭാവം എന്താണ്? അവൻ അവന്റെ ഒരു തന്റെ സഹോദരന്റെ തിന്മ കണ്ടാൽ അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവനെ വഷളാക്കാനും അവനെ മോശമാക്കാനുമാണ് ശ്രമിക്കുക. അതൊരു ഫാജിറിന്റെ സ്വഭാവമാണ്. വിശ്വാസി അങ്ങനെയല്ല. വിശ്വാസി തന്റെ സഹോദരന്റെ തെറ്റ് കണ്ടാൽ അത് മറച്ചു വെക്കുകയും അവനെ സ്വകാര്യമായി ഉപദേശിച്ച് നന്നാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നവനാണ് വിശ്വാസി എന്ന് ഫുളൈൽ ഇബ്നു അയ്യാദ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. ഇത് അള്ളാഹുവിന്റെ ഒരു സ്വഭാവം കൂടിയാണ്. അള്ളാഹു തആലയുടെ സ്വഭാവമാണ് ന്യൂനതകൾ മറച്ചു വെക്കുക എന്നുള്ളത്. അത് അള്ളാഹുവിന്റെ സ്വഭാവമാണ്. അള്ളാഹു നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്തിന്റെ ഭാഗവുമാണത്. സൂറത്തുൽ ലുഖ്മാനിലെ 20-ാമത്തെ ആയത്ത്, വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറത വബാതിന, നിങ്ങൾക്ക് അവന്റെ അള്ളാഹുവിന്റെ നിഅമത്തുകൾ പൂർണ്ണമായി നൽകിയിരിക്കുന്നു. ളാഹിറത വബാതിന, പ്രത്യക്ഷമായ നിഅമത്തുകളാകട്ടെ പരോക്ഷമായ നിഅമത്തുകളാകട്ടെ. ഇവിടെ ളാഹിറത്തായ നിഅമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് ളാഹിറത്തായ നിഅമത്ത് പരിപൂർണമായി നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ബാത്തിനത്തായ പരോക്ഷമായ നിഅമത്തും നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇവിടെ ലാഹിറത്തായ നിഅമത്ത് എന്ന് പറഞ്ഞാൽ ഹിദായത്താണ്. ഇസ്ലാം എന്ന് പറയുന്ന ദീൻ സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് ലഭിക്കുക എന്നുള്ള ഏറ്റവും മഹത്തരമായ നിഅമ. ആ നിഅമത്താണ് ലാഹിറത്തായ നിഅമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാത്തിനത്തായ പരോക്ഷമായ നിഅമത്ത് എന്ന് പറഞ്ഞാൽ ആ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് മഹാനായ താബിഈ അള്ളാഹ് ഇബ്നു മുസാഹിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സത്രുല്ലാഹി ലിൽമുദ്നിബീൻ സത്രു ഉയൂബില്ലാഹി സത്രുല്ലാഹി ലിൽമുദ്നിബീൻ തെറ്റ് ചെയ്യുന്ന ആളുകളുടെ ന്യൂനതകൾ അള്ളാഹു മറച്ചുവെക്കുക എന്നുള്ള അനുഗ്രഹം. അത് അള്ളാഹു ചെയ്യുന്ന വല്ലാത്തൊരു അനുഗ്രഹമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും അത് ആളുകൾക്കിടയിൽ പരസ്യപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് എത്രമാത്രം വലിയ മാനക്കേടായിരിക്കും. അതിനൊരു സംവിധാനം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആര് തെറ്റ് ചെയ്താലും സമൂഹം അത് അറിയുന്ന അവസ്ഥ അള്ളാഹുവിന് സാധിക്കാത്തൊരു കാര്യമൊന്നുമല്ല. അള്ളാഹുവിന് അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആര് ഏത് രാത്രിയിൽ ഏത് ഇരുട്ടിൽ ചെന്ന് തെറ്റ് ചെയ്താലും ആളുകളൊക്കെ അത് അറിയും. അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് എത്രമാത്രം അപമാനമായിരിക്കും, നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. അപ്പൊ അള്ളാഹു നൽകിയ നിഅമത്താണ് ഈ പറഞ്ഞിട്ടുള്ളത്, തെറ്റ് ചെയ്യുന്ന ആളുകളുടെ തെറ്റ് മറച്ചുവെക്കുക എന്നുള്ളത്. അതാണ് ലഹാഖ് ഇബ്നു മുസാഹിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അത് അള്ളാഹുവിന്റെ സ്വഭാവമാണെന്ന് പറഞ്ഞത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഹയ്യുൻ സിത്തീർ ഔ സതീർ. അള്ളാഹു തആല ഹയ്യാണ്, അങ്ങേയറ്റം ലജ്ജയുള്ളവനാണ്, വൃത്തികേടുകൾ ചെയ്യുന്നവനല്ല. ഒരിക്കലും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഒരു ഷർറും ഉണ്ടാവുകയില്ല. അള്ളാഹു നന്മയെ ചെയ്യും. അള്ളാഹു ഹയ്യാണ്, ലജ്ജയുള്ളവനാണ്. സിത്തീറും സിത്തീറെന്നും സതീറെന്നും പറയാം, മറച്ചുവെക്കുന്നവനാണ്. യുഹിബ്ബുൽ ഹയാ വസ്സിത്ര, അള്ളാഹു ലജ്ജിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ലജ്ജ അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹു മറച്ചുവെക്കുന്നവനാണ് വിശ്വാസികളുടെ മനുഷ്യരുടെ തിന്മകൾ, അത് മറച്ചുവെക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അവൻ മറച്ചുവെക്കുക എന്നുള്ള കാര്യത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവിന്റെ ഒരു പേരാണ് സതീർ അല്ലെങ്കിൽ അസ്സതീർ അല്ലെങ്കിൽ അസ്സിത്തീർ എന്നുള്ളത്. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, അള്ളാഹുവിന് സത്താർ എന്ന പേരില്ല. സത്താർ എന്ന പേര് അള്ളാഹുവിനില്ല. പലപ്പോഴും നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അബ്ദുൽ സത്താർ എന്ന പേരിടാറുണ്ട്. അത് സ്ഥിരപ്പെട്ട കാര്യമല്ല. ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിന്റെ പേര് അസ്സിത്തീർ അല്ലെങ്കിൽ സതീർ എന്നുള്ളതാണ്. സത്താർ എന്നുള്ള പേര് വന്നിട്ടില്ല എന്ന് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ ഒരു ഗുണമാണ് മറച്ചുവെക്കുക എന്നുള്ളത്. ആ ഗുണം അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഒരു വിശ്വാസിയിൽ നിന്ന് അതുണ്ടാകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. മറ്റുള്ളവരുടെ ന്യൂനതകൾ വിളിച്ചു പറയുക എന്നുള്ളതല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, മറിച്ച് അത് മറച്ചുവെക്കുക എന്നുള്ളതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്തുറു അബ്ദുന അബ്ദൻ ഫിദ്ദുനിയ, ഒരടിമ മറ്റൊരടിമയുടെ തിന്മ മറച്ചുവെക്കുന്നില്ല ദുനിയാവിൽ. ഇല്ലാ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു അവന്റെ ന്യൂനത മറച്ചുവെച്ചിട്ടല്ലാതെ. ഇവിടെ മൻ സതറ മുസ്ലിമൻ സതറഉല്ലാ എന്നൊക്കെ പറഞ്ഞാൽ, ഒരു മുസ്ലിം അവനെ മറ്റൊരു മുസ്ലിമിനെ മറച്ചാൽ എന്ന് പറഞ്ഞാൽ രണ്ട് തരം മറകളുണ്ട്. ഒന്ന് അസ്സത്രുൽ ഹിസ്സി, അഥവാ നഗ്നനായ ഒരു വ്യക്തിക്ക് വസ്ത്രമില്ലെങ്കിൽ വസ്ത്രം വാങ്ങിക്കൊടുക്കുക എന്നുള്ളതും ഈ ഹദീസിൽ ഉൾപ്പെടും. മറ്റൊന്ന് അസ്സത്രുൽ മഅനബി, ആശയപരമായ മറച്ചുവെക്കൽ എന്ന് പറഞ്ഞാൽ തന്റെ സഹോദരന്റെ ന്യൂനതകൾ മറച്ചുവെക്കുക. അപ്പൊ ഈ ഹദീസിൽ രണ്ട് കാര്യങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, വസ്ത്രമില്ലാതെ നഗ്നനായി നടക്കുന്ന അല്ലെങ്കിൽ വസ്ത്രം ധരിക്കാനില്ലാത്ത ആളുകൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്താൽ നാളെ പരലോകത്ത് അല്ലാഹു തആല അവനെ ധരിപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് അസ്സതുൽ ഹിസ്സി എന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ ഹദീസിൽ പ്രധാനമായി രണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പ്രധാനമായി ഉദ്ദേശിക്കുന്ന കാര്യം തന്റെ സഹോദരന്റെ ന്യൂനത, അത് മറച്ചുവെച്ചാൽ അല്ലാഹു തആല, നമ്മൾക്കൊക്കെ എത്ര ന്യൂനതകളുണ്ട്, ആരാരും അറിഞ്ഞിട്ടില്ലാത്ത നമ്മൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടി എത്രയെത്ര തിന്മകളുണ്ട്, വൃത്തികേടുകളുണ്ട്, അതൊക്കെ പരസ്യപ്പെട്ടു കഴിഞ്ഞാൽ ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും പറ്റില്ല, അത്രമാത്രം മാനക്കേടായിരിക്കും. അങ്ങനെയുള്ള തിന്മകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ ആരും പുറലോകം അറിയുന്നില്ല. അത് അല്ലാഹു തആല മറച്ചുവെക്കുകയാണ്. അങ്ങനെ ഒരു വിശ്വാസിയുടെ തിന്മ നമ്മൾക്ക് കാണേണ്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മറച്ചുവെക്കണം, അത് പരസ്യപ്പെടുത്തുക അല്ലെങ്കിൽ പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുക എന്നുള്ളത് വിശ്വാസി ഒരിക്കലും ചിന്തിക്കാനേ പാടില്ല. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, തന്റെ സഹോദരന്റെ ഒരു തിന്മ മറച്ചുവെക്കുക എന്നുള്ളത്. എത്രത്തോളം പരമാവധി മറച്ചു വെക്കാൻ പറ്റുന്നതൊക്കെ മറച്ചുവെക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. സലഫുകൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത് കാണാം, ലൗലം അജിദ് ലിസ്സാരിഖി വസ്സാനി വശാരിബിൽ ഖംറ് ഇല്ലാ സൗബി, കള്ളുകുടിക്കുന്നവൻ, വ്യഭിചരിക്കുന്നവൻ, അതുപോലെ തന്നെ മോഷ്ടാവ്, അവനെ മറക്കാൻ എന്റെ അടുത്ത് വസ്ത്രം, എന്റെ ഈ ഒരു വസ്ത്രം മാത്രമാണ് ഉള്ളതെങ്കിൽ, ലഹബബ്തു അൻ അസ്തുറഹു അലൈഹി, ആ വസ്ത്രം വെച്ച് ഞാൻ അവനെ മറക്കാൻ ആഗ്രഹിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞുള്ളൊരു വൃത്തികേട് കാണേണ്ടി വന്നാൽ അത് മറ്റുള്ളവരോട് പറയാൻ എനിക്ക് താല്പര്യമില്ല, അത് മറച്ചുവെക്കാൻ എങ്ങനെയൊക്കെ സാധിക്കുമോ അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം. അഥവാ തന്റെ സഹോദരന്റെ ഒരു ന്യൂനത കാണേണ്ടി വന്നാൽ അല്ലെങ്കിൽ അറിയേണ്ടി വന്നാൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട കാര്യം എന്താണ്? നമ്മളത് മറച്ചുവെക്കുക എന്നുള്ളതാണ്. അത് പരസ്യപ്പെടുത്തുക എന്നുള്ളതല്ല, അത് പരമാവധി മറച്ചുവെക്കുക എന്നുള്ളതാണ് വിശ്വാസി ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അല്ലാഹു തആല ചെയ്യുന്ന ഒരു പ്രവർത്തനമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സത്തീറാണ്, സിത്തീറാണ്, സത്തീറാണെന്നൊക്കെ പറഞ്ഞല്ലോ, മറച്ചുവെക്കുന്നവനാണെന്ന് പറഞ്ഞല്ലോ. അത് പരലോകത്തെത്തുമ്പോൾ കൃത്യമായി ബോധ്യപ്പെടും. അല്ലാഹു തആല ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിന, അല്ലാഹു ഹിസാബിന്റെ സമയത്ത് എല്ലാവരും നോക്കി നിൽക്കുകയാണ് വിചാരണയുള്ളത്. പക്ഷെ വിശ്വാസിക്ക് എങ്ങനെയാണ് വിചാരണയുള്ളത്? അല്ലാഹു തആല വിശ്വാസിയെ അടുത്തേക്ക് വിളിക്കും, ചേർത്തി വെക്കും. ഫയളഉ അലൈഹി കനഫഹു വയസ്തുറുഹു, എന്നിട്ട് അല്ലാഹു തആല അല്ലാഹുവിന്റെ അടുത്തേക്ക് ചേർത്ത് വെച്ച് ഒരു മറയിട്ടുകൊണ്ട് ആണ് അല്ലാഹു തആല അവനോട് ഹിസാബ് നടത്തുക, വിചാരണ ചെയ്യുക. എന്നിട്ട് അല്ലാഹു അവൻ ചെയ്ത തിന്മകൾ, അവൻ ചെയ്ത ഓരോ തിന്മകളും അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കും. അതഅരിഫു ദംബകദ, അതഅരിഫു ദംബകദ, ഇന്ന തെറ്റിന് ഓർമ്മയുണ്ട്, അറിയോ നീ ഇന്നത് ഇന്ന ദിവസം ചെയ്തിട്ടുണ്ട്, ഇന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് വെച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൻ ചെയ്ത ഓരോ തെറ്റുകളും കൃത്യമായി അല്ലാഹു തആല അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കും. നഅം ഐ റബ്ബ്, റബ്ബേ എനിക്കറിയാം, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായി അല്ലാഹു തആല ബോധ്യപ്പെടുത്തി കൊടുക്കും. അത് അല്ലാഹുവിന്റെ അദലിന്റെ ഭാഗമാണ്, നീതിയുടെ ഭാഗമാണ്. നമ്മൾ ചെയ്ത തെറ്റൊക്കെ നമ്മൾ മറന്നുപോയിട്ടുണ്ടാകും, പക്ഷെ നാളെ പരലോകത്തെ ഹിസാബിന്റെ സന്ദർഭത്തിൽ വിശ്വാസിയെ അല്ലാഹു തആല വിചാരണ ചെയ്ത് ഒരു മറയിടും. എന്നിട്ട് ആ മറക്ക് പിന്നിൽ നിന്നുകൊണ്ട് അല്ലാഹു അവനുമായി വിചാരണ നടത്തുകയാണ്. ഓരോ തെറ്റും അവനെ ബോധ്യപ്പെടുത്തും, കൃത്യമായി ബോധ്യപ്പെടുത്തും. അങ്ങനെ അവൻ ഹത്ത ഇദ ഖററഹു ബിദുനൂബിഹി, അങ്ങനെ അവൻ അവന്റെ തെറ്റുകളൊക്കെ സമ്മതിക്കും. വറാ ബിനഫ്സിഹി അന്നഹു ഹലക്, അവൻ മനസ്സിൽ വിചാരിക്കും, ഞാൻ നശിച്ചുപോയി, എല്ലാ തെറ്റുകളും അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നശിച്ചുപോയി എന്ന് അവൻ വിചാരിക്കും. ആ സമയത്ത് അല്ലാഹു തആല അവനോട് പറയും, സതർതുഹ അലൈക ഫിദ്ദുനിയ, ദുനിയാവിൽ ഞാൻ ഇതൊക്കെ മറച്ചുവെച്ചു, അതുപോലെ വഅന ഗഫിറുഹ ലക അൽയൗം, ഇന്ന് ഞാൻ ഇതൊക്കെ നിനക്ക് പുറത്തു തരുന്നു എന്ന് വിശ്വാസിയോട് പറയും. ഇന്ന് ഞാൻ നിനക്കത് പുറത്തു തരുന്നു എന്ന് പറയും. അവന്റെ വിചാരണ ആരും കാണൂല, അല്ലാഹുവിന് മുമ്പിൽ ഒരു മറയിട്ടിട്ടുണ്ടാകും. അതെന്തുകൊണ്ടാണ്? മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാ, മുസ്ലിമിന്റെ ഒരു ന്യൂനത അവൻ മറച്ചുവെച്ചതിന്റെ പ്രതിഫലമാണ് അവന് ലഭിക്കുന്നത്. അവന്റെ ന്യൂനത ദുനിയാവിലും പരലോകത്തും അല്ലാഹു മറച്ചുവെക്കും. പരലോകത്ത് ആളുകൾ അതറിയില്ല, അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കും, പക്ഷെ മറ്റുള്ളവരെ മുമ്പിൽ അല്ലാഹു അത് മറച്ചുവെക്കും. അത് ഇവിടെ നമ്മൾ തന്റെ സഹോദരന്റെ ന്യൂനത മറച്ചുവെച്ചതിന്റെ പ്രതിഫലമാണ്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന് പറയുന്നത് അതാണ്. അഥവാ നമ്മൾ നമ്മുടെ സഹോദരന്റെ തിന്മ മറച്ചുവെച്ചു, അതിന് അതേ രൂപത്തിലുള്ള പ്രതിഫലം അല്ലാഹു പരലോകത്ത് നമുക്ക് തിരിച്ചു തരുന്നു. ഇത് അല്ലാഹുവിന്റെ ഒരു പൊതു നടപടിയാണ്. പല വിഷയങ്ങളിലും അത് കാണാൻ സാധിക്കും, നമ്മൾ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ തിന്മകൾ, വിശ്വാസികൾക്കിടയിൽ തിന്മകൾ പ്രചരിക്കുന്നത്, വൃത്തികേടുകൾ പ്രചരിക്കുന്നത് നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടരുത്. അതുപോലെ തന്നെ നമ്മളൊരു തിന്മക്ക് സാക്ഷിയായാൽ അല്ലെങ്കിൽ ഒരു തിന്മ ചെയ്ത ഒരു വ്യക്തിയെ അറിഞ്ഞാൽ അത് പരസ്യപ്പെടുത്തുക എന്നുള്ളതല്ല, മറിച്ച് അത് മറച്ചുവെക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അല്ലാഹു തആല അങ്ങനെയുള്ള ഒരു മനസ്സ് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. വിശ്വാസിയുടെ തിന്മകൾ മറച്ചുവെക്കണം. തിന്മകൾ മറച്ചുവെക്കുക എന്നുള്ളത് സിത്തീറായ അല്ലാഹു തആലയുടെ ഒരു വിശേഷണമാണ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ തന്റെ സഹോദരന്റെ ന്യൂനതകൾ മറച്ചുവെച്ചാൽ അതിന്റെ പ്രതിഫലം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ വിഷയത്തിന്റെ പൂർത്തീകരണം എന്ന നിലക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആളുകളുടെ കൂട്ടത്തിൽ തിന്മകൾ മറച്ചുവെക്കൽ നിർബന്ധമായ ആളുകളും ഉണ്ട്, ചില ആളുകളുടെ തിന്മകൾ നമ്മൾ അത് മറച്ചുവെക്കൽ പ്രചരിപ്പിക്കൽ അല്ലെങ്കിൽ അത് വെളിവാക്കൽ അനുവദനീയമായ ആളുകളും ഉണ്ട്. മറച്ചുവെക്കൽ നിർബന്ധമായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ തിന്മ ചെയ്ത് ജീവിക്കാത്ത, മാന്യമായി ജീവിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അവന്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെയോ ചില തിന്മകൾ സംഭവിച്ചു, ഇടക്കപ്പോഴൊക്കെയോ തിന്മകൾ സംഭവിക്കുന്നുണ്ട്. ആ തിന്മകൾ മറച്ചുവെക്കുന്നതിനെ സംബന്ധിച്ചാണ് ഹദീസുകളിൽ വന്നിട്ടുള്ള പരാമർശമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അവരുടെ തിന്മകൾ പ്രചരിപ്പിക്കാനോ ഒന്നും പാടില്ല. അവരുടെ തിന്മകൾ മറച്ചുവെക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. എന്നാൽ മൻഖാന മുസ്തഹിറം ബിൽ ഫിസ്ഖി, തിന്മയിൽ തോന്നിവാസത്തിൽ പ്രസിദ്ധനായ ഒരു വ്യക്തി, അയാളുടെ തോന്നിവാസം അയാൾ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്, അയാളുടെ ദുൽമ കൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്, മറ്റുള്ളവർക്ക് അവന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യ, അത് നമ്മൾ മറച്ചുവെക്കേണ്ട കാര്യമല്ല. വലിയുള്ള ഭരണാധികാരി ഉണ്ടെങ്കിൽ അവനെ അറിയിക്കുക എന്നുള്ളത് തെറ്റല്ല. അവന്റെ തിന്മ ആളുകൾ അവനിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് മറ്റുള്ളവരിലേക്ക് വിട്ടുകിടക്കുന്നതാണ്. മാത്രമല്ല അവന്റെ തിന്മകൾ അവൻ തന്നെ പരസ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ തിന്മകൾ നമ്മൾ അങ്ങനെ മറച്ചുവെക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അവന്റെ ശരീരം മറ്റുള്ളവരെ ബാധിക്കുന്നത്, അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യേണ്ട ആളുകളുടെ അടുത്ത്, ഭരണാധികാരിയാണ് ഭരണാധികാരിയുടെ അടുത്ത്, അതിന്റെ ബന്ധപ്പെട്ട ആളുകളുടെ അടുത്ത് എത്തേണ്ടി വരും. എന്തിനു വേണ്ടി? അവന്റെ ശരീരം തടയാൻ വേണ്ടി. അപ്പോഴും പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ ചെയ്യുന്ന തിന്മ അത് പ്രചരിപ്പിക്കുന്നതിലൊരു സുഖം മനസ്സിൽ, അതാണ് നമ്മുടെ നീയച്ചെങ്കിൽ അത് തെറ്റാണ്. മറിച്ച് അവൻ ചെയ്യുന്ന തിന്മ കൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അത് നമ്മൾ മറച്ചുവെക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജനങ്ങളോട് ചെയ്യുന്ന ദുൽമാണത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരോട് അവരുടെ കാര്യങ്ങൾ വെളിവാക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. എന്നാൽ നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മൾ വെളിവാക്കുന്നതും പറഞ്ഞു നടക്കുന്ന കാര്യം ഈ പറഞ്ഞ കൂട്ടത്തിലാകില്ല. നമ്മൾക്ക് ഒരാളുടെ ന്യൂനത കിട്ടിയാൽ പിന്നെ സന്തോഷമാണ്. പലപ്പോഴും പല ആളുകൾ അങ്ങനെയാണ്, മനുഷ്യന്റെ പൊതു സ്വഭാവം അങ്ങനെയാണ്, അത് പ്രചരിപ്പിക്കുന്നതിൽ പ്രത്യേക സന്തോഷം. പക്ഷെ സത്യവിശ്വാസിക്ക് അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അബ്ദുല്ലാഹിബ്നു മുബാറക് റഹിമഹുള്ള പറഞ്ഞു, അൽ മുഅ്മിനു യതുലുബുൽ മആദിർ, സത്യവിശ്വാസി ഉദറുകൾ കണ്ടെത്താനാണ് ശ്രമിക്കുക, ന്യായങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഒരാൾ ഒരു തിന്മയിൽ ചെന്നിച്ചാടി, അവൻ എന്തെങ്കിലും ഒരു ഖാനമൽ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞല്ലോ, അതാണ് വിശ്വാസി തേടുക. പക്ഷെ വൽ മുനാഫിഖു യതുലുബുസ് സല്ലാത്, മുനാഫിഖായ മനുഷ്യൻ തിന്മകൾ തേടിയാണ് പോവുക. ആരുടെങ്കിലും വീഴ്ചകൾ കണ്ടോ അല്ലെങ്കിൽ അത് കാണാൻ ആഗ്രഹിച്ച് അതിന്റെ പിന്നാലെ പോകുന്നയാളായിരിക്കും. ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് അറിഞ്ഞാൽ അവൻ അത് തേടി നടക്കുന്ന പണിയാണ്. അതാണ് മുനാഫിഖിന്റെ സ്വഭാവം എന്ന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ കയറിയിട്ട് വളരെ ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സംസാരിച്ചിട്ടുള്ളത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിലാണ്, സഈദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മിമ്പറ ഫനാദ ബിസൗതിൻ റഫീഉ, ഉയർന്ന ശബ്ദത്തിൽ, വളരെ ഗൌരവപ്പെട്ട കാര്യം താക്കീത് ചെയ്യാൻ, അതാണ് ഉച്ചത്തിൽ സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിനയത്തോടുകൂടി പെരുമാറുന്ന ശാന്തനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വിഷയത്തിന്റെ ഗൌരവത്തിനനുസരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലയുടെ ശൈലി മാറും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശബ്ദത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? യാ മഅശറ മൻ അസ്ലമ ബിലിസാനിഹി വലം യുഫ്ദിൽ ഈമാനു ഇലാ ഖൽബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന നോക്ക്, നാവ് കൊണ്ട് വിശ്വസിക്കുകയും ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിക്കാത്തവരെ എന്നാണ് വിളിച്ചിട്ടുള്ളത്. നാവ് കൊണ്ട് വിശ്വസിക്കുന്ന മുഅ്മിനാണ് മുസ്ലിമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവരുടെ ഹൃദയത്തിലേക്ക് ഈമാൻ കയറിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകളെ എന്ന് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഉദുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളെ ഉപദ്രവിക്കരുത്, വലാ തുഅയ്യിറൂഹും, അവരെ നിങ്ങൾ വഷളാക്കരുത്, അവരെ മോശപ്പെടുത്തുന്ന രൂപത്തിൽ അവർ മുമ്പ് ചെയ്ത തെറ്റുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ നിങ്ങൾ വഷളാക്കരുത്, വലാ തത്തബിഉ ഔറാതിഹിം, അവരുടെ രഹസ്യങ്ങൾ നിങ്ങൾ ചൂഴ്ന്നന്വേഷിക്കരുത്, അവരുടെ രഹസ്യങ്ങൾ നിങ്ങൾ ചൂഴ്ന്നന്വേഷിക്കരുത്. ഫഇന്നഹു മൻ തതബ ഔറത അഖീഹിൽ മുസ്ലിം, ആരെങ്കിലും ഒരു മുസ്ലിമായ തന്റെ സഹോദരന്റെ ന്യൂനതകൾ ചൂഴ്ന്നന്വേഷിച്ചാൽ, തതബ അല്ലാഹു ഔറതഹു, അല്ലാഹു അവന്റെ ന്യൂനതകളും ചൂഴ്ന്നന്വേഷിക്കും.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമൻ തതബ അല്ലാഹു ഔറതഹു യഫ്ദഹു വലൗ ഫീ ജൗഫി റഹ്ലിഹി. അല്ലാഹു ഒരാളുടെ ന്യൂനത ചുഴിന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചാൽ അവൻ അവന്റെ വീട്ടിൽ ഒളിച്ചിരുന്നാലും അല്ലാഹു അവനെ സമൂഹത്തിൽ വഷളാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അവനെ സമൂഹത്തിൽ വഷളാക്കും. അതുകൊണ്ട് ന്യൂനതകൾ എമ്പാടുമുള്ള നമ്മൾ മറ്റുള്ളവരുടെ ന്യൂനത തേടി പോകേണ്ട യാതൊരു കാര്യവുമില്ല. ഇനി വല്ലവന്റെ ന്യൂനതയും കാണാനോ അറിയാനോ ഇടവന്നാൽ അത് പ്രചരിപ്പിക്കേണ്ടവനല്ല നമ്മുടെ നാവ് അടക്കി വെക്കുക. മുസ്ലിമിന്റെ ന്യൂനത മറച്ചുവെച്ചാൽ അതിന് പുണ്യമുണ്ട്. ആ നീയത്തോടുകൂടി അവന്റെ ന്യൂനത മറച്ചുവെക്കാനാണ് വിശ്വാസിയായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സഹോദരങ്ങളെ, മറ്റൊരാളുടെ ന്യൂനത കാണുമ്പോൾ അത് പറയാനുള്ളൊരു ത്വര വരുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ ന്യൂനതകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ നമ്മുടെ ന്യൂനതകളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും ചിന്തിച്ചാൽ മറ്റുള്ളവരെ കുറിച്ച് പറയാൻ നമുക്ക് തോന്നൂല. അതിന് നമ്മൾക്ക് ന്യൂനത ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ആദ്യം ഉണ്ടാകണം. ഇയാസ് ഇബ്നു മുആവിയ റഹിമഹുള്ള, മഹാനായ താബിഈയൻ, അദ്ദേഹം പറഞ്ഞു, കുല്ലു റജുലിൻ ലാ യഅരിഫു ഐബഹു ഫഹുവ അഹ്മഖ്. ഏതൊരു മനുഷ്യനാകട്ടെ, അവൻ അവന്റെ ന്യൂനത എന്താണ്, കുറവെന്താന്ന് അവൻ അറിയുന്നില്ല എങ്കിൽ അവൻ മഹാവിഡ്ഢിയാണ്. അവൻ മഹാവിഡ്ഢിയാണ്. സ്വന്തം ന്യൂനത മനസ്സിലാക്കാത്തവൻ വിഡ്ഢിയാണ്. ആ സമയത്ത് അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, യാ അബ വാഹില മാ ഐബുക്ക്, അബു വാഹില, താങ്കളുടെ കുറവെന്താണ്, താങ്കൾ താങ്കളെ കുറിച്ച് മനസ്സിലാക്കിയൊരു ന്യൂനത എന്താണ്? അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞു കൊടുത്തു, കസ്റത്തുൽ കലാം, സംസാരം കൂടുതലാണ്, അതാണ് എന്റെ കുറവ്. അപ്പൊ ഓരോ വ്യക്തിയും സ്വന്തം ന്യൂനതകൾ കണ്ടെത്താനും ന്യൂനതകളെ കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കുന്നവരായിരിക്കും വിശ്വാസി. എങ്ങനെയായിരിക്കും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ന്യൂനതകളെ കുറിച്ചായിരിക്കും അവർ മഷ്ഹൂലാകുക. സ്വന്തം ന്യൂനതകളെ കുറിച്ച് ചില സലഫുകൾ പറഞ്ഞതുപോലെ, മൻ നദറ ഫീ ഉയൂബിന്നാസ്, ആരെങ്കിലും ജനങ്ങളുടെ ന്യൂനത തേടിപ്പോയാൽ അത് കണ്ടെത്താൻ ശ്രമിച്ചാൽ, അമിയ അൻ ഉയൂബി നഫ്സിഹി, സ്വന്തം ന്യൂനതകളെ കുറിച്ച് അവൻ അന്ധനായിരിക്കും. സ്വന്തം ന്യൂനത അവന് കാണാൻ സാധിക്കില്ല. മറ്റുള്ളവരുടെ തിന്മകൾ കണ്ടെത്താനുള്ള തിരക്കിലാണ്. അതുകൊണ്ട് സ്വന്തം ന്യൂനത അവന് മനസ്സിലാക്കാൻ സാധിക്കൂല. എത്ര ഉദാഹരണങ്ങളാണ് മഹാന്മാരായ സലഫുകളുടെ ജീവിതത്തിലുള്ളത്. അവർക്ക് എത്രയോ മഹാന്മാരാണ്. റബീ ഇബ്നു ഖുസൈം, അദ്ദേഹം മഹാനായ താബിഈയൻ, ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും, സഹാബത്ത് കഴിഞ്ഞാൽ തൊട്ട് ഏറ്റവും ഉത്തമരായ തലമുറയിൽപ്പെട്ടയാളാണ്. അദ്ദേഹത്തിനോട് ഒരാൾ വന്നിട്ട് ഒരാളെ കുറിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? 1200 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 1300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാനായ, വളരെയധികം തഖ്വയിൽ അറിയപ്പെട്ട മഹാനായ പണ്ഡിതനാണ് റബീ ഇബ്നു ഖുസൈം. അദ്ദേഹത്തിന് മുമ്പിൽ ഒരാളെ കുറിച്ച് പരാമർശിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞതറിയോ? അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്നെ കുറിച്ച് തന്നെ തൃപ്തനല്ല, എന്നെ കുറിച്ച് തന്നെ ഞാൻ തൃപ്തനല്ല. എന്റെ നഫ്സിനെ കുറിച്ച് തന്നെ ഞാൻ തൃപ്തനല്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക്, അവരുടെ കാര്യം അന്വേഷിച്ച് നടക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സമയവുമില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഇന്നല ഇബാദ, മനുഷ്യന്മാരധികവും ഖാഫുല്ലാഹ അലാ ദുനൂബി ഗൈരിഹിം, മറ്റുള്ളവരുടെ തിന്മയിലാണ് അവർക്ക് അവർ ചെയ്യുന്ന തിന്മകളിലാണ് അവർ അള്ളാഹുവിനെ വല്ലാതെ ഭയപ്പെടുന്നത്. അവൻ ആ തിന്മയുണ്ട്, അതുകൊണ്ട് അതിലാണ് അവന് വല്ലാത്ത ബേജാറുള്ളത്. വഅമിനൂഹു അൻ ദുനൂബി അൻഫുസിഹിം, അവന്റെ സ്വന്തം ജീവിതത്തിൽ ചെയ്യുന്ന തിന്മകളെ കുറിച്ച് അവൻ നിർഭയനാണ്. മറ്റുള്ളവരുടെ തിന്മയിലാണ് അവന് വല്ലാത്ത ബേജാറ്, അവനെന്ത് സംഭവിക്കും എന്നുള്ള ബേജാറ്. എന്നാൽ സ്വന്തം തിന്മകളൊക്കെ ഇഷ്ടം പോലുണ്ട്, പക്ഷേ അവൻ അതിൽ വലിയ നിർഭയനാണ്. മറ്റുള്ളവരുടെ തിന്മകളെ കുറിച്ചാണ് അവൻ വല്ലാതെ ഭയപ്പെടുന്നത്. ഇങ്ങനെയാണ് മനുഷ്യന്മാരുടെ സ്വഭാവമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം വലിയ മനുഷ്യനായിരുന്നു, പക്ഷെ അവർ അവരുടെ ന്യൂനതകളെ കുറിച്ച് മനസ്സിലാക്കി സ്വന്തം ന്യൂനതകൾ തിരുത്തുന്നതിലായിരുന്നു അവർക്ക് വലിയ താല്പര്യം. മറ്റുള്ളവരുടെ ന്യൂനത തേടിപ്പോവുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുണ്ടായിരുന്ന കാര്യമേ അല്ല. ഒരു കവി പറഞ്ഞതുപോലെ, അൽമർഉ ഇൻ കാന ആഖിലൻ വരിഅൻ, ഒരു മനുഷ്യൻ ബുദ്ധിയുള്ള തഖ്വയുള്ള ഒരു മനുഷ്യനാണ് എങ്കിൽ, അശ്ഗലഹു അൻ ഉയൂബി ഗൈരിഹി വറഉ, അവന്റെ തഖ്വയുണ്ടല്ലോ, അവന്റെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി മറ്റുള്ളവരുടെ ന്യൂനതകൾ അന്വേഷിക്കുന്നത് തൊട്ട് അവനെ ശുഗിലാക്കും, അവനെ അശ്രദ്ധനാക്കും. അവൻ അവന്റെ തിന്മകളെ കുറിച്ച് തന്നെ ധാരാളം ചിന്തിക്കാണ്ടാവും. അങ്ങനെയുള്ളവനായിരിക്കും ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ, തഖ്വയുള്ള മനുഷ്യൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കമൽ അലീലു സഖീമു അശ്ഗലഹു അൻ വജഇൽ നാസി കുല്ലിഹിം വജഉ, ഇതുപോലെ നല്ല വേദനയുള്ള ഒരു രോഗി, നല്ല ശക്തമായ വേദനയാണ് അവന്റെ രോഗം കൊണ്ട്. അങ്ങനെയുള്ള രോഗിക്ക് മറ്റൊരു രോഗിയുടെ വേദനയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ഇയാൾ കടുത്ത വേദന കൊണ്ട് വളരെയധികം പ്രയാസപ്പെടും. അങ്ങനെ ഒരു രോഗിക്ക് മറ്റുള്ളവന്റെ വേദനയെ കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ അത് ആലോചിക്കാനോ അവന് സമയം ഉണ്ടാകും? ഒരിക്കലും ഉണ്ടാവില്ല. അവൻ അവന്റെ വേദന തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. എന്നതുപോലെ ഒരു വിശ്വാസി, ഒരു ബുദ്ധിയുള്ള, തക്വയുള്ള ഒരു മനുഷ്യൻ സ്വന്തം ന്യൂനതകളെ കുറിച്ച് അങ്ങേയറ്റം വേദനിച്ച് ബേജാറായി നടക്കേണ്ടവനാണ്. അതാണ് കവി പറഞ്ഞിട്ടുള്ളത്. ആ ഒരു രൂപത്തിലേക്കാണ് നമ്മൾ മാറേണ്ടത്. ഒരിക്കലും മറ്റുള്ളവരുടെ ന്യൂനതകൾ അന്വേഷിച്ച്, അത് കണ്ടുപിടിച്ച്, അത് പ്രചരിപ്പിക്കുന്ന, അതിന്റെ പ്രചാരകരാകേണ്ടവരല്ല വിശ്വാസി. കഴിഞ്ഞ ഖുത്ബയിൽ അവസാനം പറഞ്ഞതുപോലെ ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞ വാചകം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. വഅലം, നീ മനസ്സിലാക്കണം, അന്നക ഇദാ നശർത ഉയൂബ അഖീക, നീ നിന്റെ സഹോദരന്റെ ന്യൂനതകൾ പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചാൽ, അതിൽ നീ വലിയ സന്തോഷവാനായി കഴിഞ്ഞാൽ, നീ മനസ്സിലാക്കണം, ഫഇന്നല്ലാഹ സയുസല്ലിതു അലൈക മൻ യൻശുറു ഉയൂബക ജസാഅൻ വിഫാഖ. നീ മറ്റുള്ളവരുടെ ന്യൂനത പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹു നിന്റെ ന്യൂനതകൾ പ്രചരിപ്പിക്കുന്ന ഒരാളെ നിശ്ചയിക്കും. ജസാഅൻ വിഫാഖ, നീ ചെയ്ത പണിക്ക് യോജിച്ചൊരു പ്രതിഫലം എന്ന നിലയ്ക്ക്. അതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് ന്യൂനതകളുണ്ട്. നമ്മൾക്ക് നാവുള്ളതുപോലെ, കണ്ണുള്ളതുപോലെ മറ്റുള്ളവർക്കും കണ്ണും നാവൊക്കെ ഉണ്ട്. അവര് നമ്മളത് പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ടാകും. അതുകൊണ്ട് നീ മറ്റുള്ളവരുടെ തിന്മ പ്രചരിപ്പിക്കാൻ തുടങ്ങിയാൽ നിന്റെ തിന്മകൾ പ്രചരിപ്പിക്കുന്ന ഒരാൾ അള്ളാഹു നിശ്ചയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആളുകൾ അത് പറയും. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ തിന്മകളെക്കുറിച്ച് സുഹലാവുക, മശൂലാവുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തേടുക, തന്റെ സഹോദരിൽ നിന്നൊരു അബദ്ധം കണ്ടാൽ അത് മറച്ചുവെക്കാൻ ആഗ്രഹിക്കുക, തിന്മകൾ സമൂഹത്തിൽ വ്യാപകമാകുന്നത് നമ്മൾ ബേജാറോടുകൂടി കാണുക, അതിൽ പ്രയാസപ്പെടുക, സത്യവിശ്വാസികൾക്കിടയിൽ മ്ലേച്ഛവൃത്തിയും തോന്നിവാസം നടക്കുന്നതിൽ ഒരിക്കലും നമ്മൾ സന്തോഷിക്കുക, മനസ്സിനൊരു സുഖം ഉണ്ടാകുകയോ ചെയ്യരുത്. അതിൽ നമുക്ക് സങ്കടം ഉണ്ടാകേണ്ടത്, തന്റെ സഹോദരന്റെ അബദ്ധത്തിൽ വീണാൽ അതിൽ നമുക്ക് അങ്ങേയറ്റം പ്രയാസമുണ്ടാകണം. അങ്ങനെയുള്ള ഒരു വിശാലമായ മനസ്സ് അള്ളാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് മാറാവട്ടെ. അള്ളാഹു തആല നാളെ പരലോകത്ത് നമ്മുടെ ന്യൂനതകൾ മറച്ചുവെച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ